ഓസ്ട്രേലിയയിൽ പ്രായമേറിയവർ ജീവിതത്തെ സമീപിക്കുന്ന രീതി കേരളത്തിൽ പൊതുവെ പ്രായമേറിയവരിൽ കാണുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷവും ഒട്ടേറെ കാര്യങ്ങൾ ജീവിതത്തിൽ ഇനിയും ബാക്കിയുണ്ട് എന്ന മനോഭാവമാണ് പലപ്പോഴും പ്രായമേറിയവരിൽ ഇവിടെ കാണുന്നത്. ഇതിന്റെ കാരണങ്ങൾ അന്വേഷിക്കുകയാണ് SBS മലയാളം ഇന്ന്. കേരളത്തിൽ നിന്ന് മെൽബണിൽ താമസിക്കുന്ന മകനെ സന്ദർശിക്കാനെത്തിയിരിക്കുന്ന ജോർജ് വെട്ടിക്കാട്ടിനോട് ഇതേക്കുറിച്ച് ഞാൻ ആദ്യം ചോദിച്ചു.
നാട്ടിൽ നിന്ന് വളരെ വ്യത്യാസം കണ്ടു, കാരണം ഒന്നുകൂടെ എനർജറ്റിക് ആയിട്ടാണ് അവര് വർക്ക് ചെയ്യുകയും ജോലി ഒക്കെ ചെയ്യുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുമ്പം ഈ വിന്റേജ് കാറുകൾ പോകുന്ന കണ്ടു, അതെല്ലാം നല്ല ഭംഗിയായി റിപ്പയർ യൂസ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പെയിന്റ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് നല്ല മറ്റു കാറുകളോട് മത്സരിച്ചാണ് അതെല്ലാം ഓടുന്നത്. ഇന്ന് സൺഡേ ആയിരുന്നതുകൊണ്ട് അങ്ങനെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. അപ്പൊ അതുപോലെ ഇവിടെയുള്ള ആൾക്കാരും മറ്റുള്ളവരുടെ ഒപ്പമായിട്ട് പ്രായം ചെന്നവർ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു സ്ഥലത്തേക്ക് ഫിലിപ്പ് സൈലന്റ് അവിടെ പോയപ്പം ഞങ്ങൾ ഓടിക്കുന്ന വണ്ടി 100 km സ്പീഡിൽ പോകുമ്പോൾ തന്നെ അതിനെ ഓവർടേക്ക് ചെയ്തൊരു 80+ പ്രായമുള്ള ഒരു ലേഡി കയറിപ്പോയി. അപ്പൊ നമ്മുടെ നാട്ടിൽ അതൊന്നും സംഭവിക്കില്ല, കാരണം 80+ പ്രായമുള്ള ഒരു വണ്ടി ഓടിക്കുന്നത് തന്നെ ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെയാണ് ഇവിടെ ഞാൻ കണ്ട വ്യത്യാസങ്ങൾ. എന്നോട് പ്രായം ചെന്നവരങ്ങനെ പ്രായം കുറഞ്ഞവരെക്കാൾ ടോപ്പായിട്ട് നിൽക്കുന്നത് കണ്ടുള്ളൂ, വലിയ വ്യത്യാസം ഇല്ലാത്ത പോലെ അവർ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് കണ്ടു.
ഓസ്ട്രേലിയയിൽ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയാണ് പ്രധാന വ്യത്യാസമായി ജോർജ് വെട്ടിക്കാട്ട് ചൂണ്ടിക്കാട്ടുന്നത്.
അല്ല, അവരെനിക്ക് വന്നു ഇവിടുത്തെ സോഷ്യൽ സെക്യൂരിറ്റി ഒക്കെ, അവർക്ക് പ്രായം ചെന്നവർക്ക് പെൻഷനും അതും ഇതും ഒക്കെ ഉണ്ടല്ലോ, പിന്നെ ഓൾഡ് ഏജ് ഹോമൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഒക്കെ അവർക്ക് സ്വന്തമായിട്ട് സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടാവും പ്രായം ചെന്നവർക്ക്. നമുക്ക് നാട്ടിലതില്ലല്ലോ, അതാണ് വ്യത്യാസം. നമുക്ക് നാട്ടിലെ ഓൾഡ് ഏജ് ഹോമിലോട്ട് പോകുന്നവരെ ആലോചിക്കാൻ അങ്ങനെ പറ്റിയില്ല. ഓൾഡ് ഏജ് ഹോമുകളും ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെ ഇത് ഓൾഡ് പ്രായമായവരെ പലരെയും ഇപ്പൊ വഴി കൊണ്ടുകിട്ടുന്നൊക്കെ നമുക്ക് ന്യൂസുകൾ എപ്പോഴും കേൾക്കാം. എന്നിട്ട് പോലീസ് പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഒക്കെ നമ്മൾ ഒത്തിരി ന്യൂസുകൾ ഇപ്പം പത്രത്തിൽ വരുന്നുണ്ട്.
കേരളത്തിൽ നിന്നുള്ളവർക്ക് മക്കൾക്കൊപ്പം പ്രായമാകുമ്പോൾ ജീവിക്കണമെന്നായിരിക്കും ആഗ്രഹമെങ്കിലും ഇവിടെ വളരുന്ന പുതിയ തലമുറയെ ഇവിടത്തെ രീതിയിൽ വളർത്തിയാൽ അവർക്കും ഈ സംസ്കാരവുമായി ഇഴുകിച്ചേരാൻ കഴിയുമെന്നാണ് ജോർജ് പ്രതീക്ഷിക്കുന്നത്.
ഇവർക്കത് ഫീൽ ചെയ്യുന്നുണ്ടോന്ന് എനിക്കറിയില്ല, കാരണം നമുക്ക് അങ്ങനെയുണ്ട്. നമ്മളെ ഓൾഡ് ഏജ് ഹോമിലാക്കിയാലും നമുക്ക് മക്കളോട് താമസിക്കുന്നതാണ് ഇഷ്ടം, അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. രീതിയിൽ മക്കളെ വളർത്തുന്നവർക്ക് അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാനവർക്ക് താല്പര്യമായിരിക്കും. രീതികളും ഇവിടുത്തെ കൾച്ചർ നമ്മുടെ കൾച്ചർ നിലനിൽക്കാൻ താല്പര്യമുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ പല ചിലരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മക്കളെ ഇവിടുത്തെ രീതി വളർത്തിയില്ല അവരിവിടെ ഫെയിലിയർ ആവും, അത് ശരിയാകില്ല. അതുകൊണ്ട് അവര് നമ്മുടെ രീതിയായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല, നമ്മുടെ രീതിയിൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇവിടെ ചെറുപ്പക്കാർ പറഞ്ഞതാണ് ഇവിടെ ജോലി ചെയ്യുന്ന ജീവിക്കുന്നത്. അപ്പൊ അവരെ മക്കൾ ആ രീതിയിലോട്ട് പോയി കഴിഞ്ഞാൽ അവരും അതേ രീതിയിലോട്ട് പോകാതെ പറ്റുമോ? ഇവിടുത്തെ അവസാന കാലം ഓൾഡ് ഏജ് ഹോമൊക്കെ ആ രീതിയിലോട്ട് പോകേണ്ടി വരുമല്ലോ.
40 വർഷം മുൻപാണ് ഓസ്ട്രേലിയയിൽ ലിസ നിക്സൺ എത്തിയത്. കൂടുതൽ പ്രായമാകുമ്പോൾ സ്ഥിരതാമസമാക്കാൻ കേരളത്തിലേക്ക് പോകാൻ താല്പര്യമില്ല എന്നാണ് ലിസ നിക്സൺ പറയുന്നത്.
ഒത്തിരി പേരെന്നോട് ചോദിക്കുന്നുണ്ട് യുവാണ്ട് ഇന്ത്യയിൽ തിരിച്ചു പോകുന്നുണ്ടോ, സീന വയസ്സാകുമ്പോൾ നമ്മുടെ നാട്ടിൽ താമസിക്കേണ്ടത്. എന്റെ വിചാരം ഇവിടെ താമസിക്കുകയാണ് ഏറ്റവും സൗകര്യം, ബിക്കോസ് ഐ ക്യാൻ ട്രാവൽ ബൈ യുവർ ഓൺ. ഇന്ന വയസ്സാകുമ്പോൾ ഒരു വീൽ ചെയർ ഉണ്ടെങ്കിൽ ഇത് മോട്ടറൈസ്ഡ് വീൽ ചെയർ, ട്രെയിനെ കയറാം, ട്രാമെ കയറാം, ബസ്സെ കയറാം, സിറ്റി പോകാം, എവറിഥിങ് യു ക്യാൻ ഡു ബൈ യുവർ ഓൺ. സോ ഐ തിങ്ക് ഓസ്ട്രേലിയയാണ് ഏറ്റവും കൂടുതൽ സൗകര്യം നമ്മുടെ നാട്ടിനേക്കാൾ. എവറിഥിങ് ഈസ് ദയർ. ഈവൻ ഞാനാണ് ഇപ്പം എനിക്ക് നടക്കാം, 10 മിനിറ്റ് വാക്ക് നടക്കും റെയിൽവേ സ്റ്റേഷനിലോട്ട്, പിന്നെ ട്രെയിനിൽ കയറിയ സുഖമാണ്. ഒത്തിരി പേര് മോട്ടറൈസ്ഡ് സൈക്കിളിലൊക്കെ വരുന്നു, ട്രെയിനിൽ കയറാൻ ഡ്രൈവർ ഹെൽപ്സ് ദം ടു ഗെറ്റ് ഇൻ ടു ദ ട്രെയിൻ.
എല്ലാ കാര്യങ്ങളും മറ്റാരുടെയും സഹായമില്ലാതെ ചെയ്യാൻ കഴിയുന്നത് ഓസ്ട്രേലിയൻ സംവിധാനങ്ങളുടെ പ്രത്യേകതയായി ലിസ ചൂണ്ടിക്കാട്ടുന്നു.
ഇപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യുന്നു, പക്ഷെ ഇച്ചിരി പ്രായമായാൽ കൗൺസിലിൽ നിന്ന് ഹെൽപ്പ് കിട്ടും. വളരെ റെഡ്യൂസ്ഡ് ഫീസിലായിട്ട് ഗാർഡനിങ് നോക്കാനോ, ഗാർഡനിങ് ലോൺ മോവിങ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ രജിസ്റ്റർ ചെയ്യണം. ഏജ് കെയർ from the council, I think, I don't know what it is called, age assistant നമ്മളിപ്പം ആരെ ട്രേഡ് പീപ്പിളിനെ വിളിക്കുകയാണെങ്കിൽ വളരെ വലിയ ഫീസ് കൊടുക്കേണ്ടി വരും. സോ ഈ ഡിസ്കൗണ്ടഡ് റേറ്റിൽ ആളുകളെ കിട്ടും. ഇപ്പോഴത്തെ എന്റെ മനസ്സിന്റെ സ്ഥിതി അനുസരിച്ച് നാട്ടിൽ പോകാൻ എനിക്ക് ഇഷ്ടമില്ല. നാട്ടിൽ ഹോളിഡേയ്സ് ആയിട്ട് പോകാം, പക്ഷെ സ്ഥിരമായിട്ട് താമസിക്കാനായിട്ട്, എസ്പെഷ്യലി പ്രായമായി കഴിയുമ്പോൾ സ്ഥിരമായിട്ട് താമസിക്കാനായിട്ട് നാട്ടിൽ ഞാൻ പോകുന്നില്ല. ഇവിടെയാണെങ്കിൽ ഒന്നെങ്കിൽ വീട്ടിൽ തന്നെ താമസിക്കും, ഗവൺമെന്റ് ഏജൻസികളിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ താമസിക്കും, അല്ലെങ്കിൽ അത് പറ്റുകയില്ലെങ്കിൽ ഏജ് കെയറോ ഇൻഡിപെൻഡന്റ് ലിവിങ്ങോ അതിനെ കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഓരോരുത്തരും ചെറുപ്പത്തിൽ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ പ്രായമാകുമ്പോഴും വ്യത്യസ്തമായ കാര്യങ്ങളിൽ സജീവമാകാൻ ഓസ്ട്രേലിയയിൽ ഒട്ടേറെ അവസരങ്ങളുള്ളതാണ്. ഏറ്റവും വലിയ പ്രത്യേകതയായി മെൽബണിൽ എയ്ജ്ഡ് കെയർ സെന്റർ നടത്തുന്ന ജോർജ് നരിക്കൊഴി ചൂണ്ടിക്കാട്ടുന്നത്.
നാട്ടിലേക്ക് നോക്കുമ്പോൾ ഓസ്ട്രേലിയയിൽ അവർക്ക് അവരുടെ കണ്ടിന്യൂറ്റി ഓഫ് എൻജോയ്മെന്റ് അതിന് ഒത്തിരി അവസരങ്ങൾ വരെയുണ്ട്. ആർ എസ് എൽ ക്ലബോ ബോർഡിംഗ് ക്ലബ് മെനി അതർ ചർച്ച് ക്ലബ് ആൻഡ് മെനി തിങ്സ് ദേ ക്യാൻ ഗോ ആൻഡ് എന്റർടൈൻ ദെയർ ലൈഫ് ആൻഡ് ലുക്ക് ഫോർവേർഡ് ടു ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ്. ദിവസം രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും ഉന്മേഷത്തോടു കൂടി ചെയ്യാനുള്ള അവസരങ്ങൾ ഇഷ്ടംപോലെ ഇവിടെയുണ്ട്. ഈ 80-90 വയസ്സെന്ന് പറഞ്ഞാൽ അതിലും പ്രായമായവരാണ് ഇപ്പം എയ്ജ് കെയർ ഹോമിലൊക്കെ പോകുന്നത്. അതുവരെ അവര് അവരുടെ എക്സസൈസ് എല്ലാം കണ്ടിന്യൂ ചെയ്ത് അവർ ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്.
എയ്ജ് കെയർ സെന്ററുകളിലും ഉന്മേഷത്തോടെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്.
ഇപ്പൊ എയ്ജ് കെയർ ഹോമിലും ഇപ്പം സംഭവിക്കുന്നത് അവർക്ക് അതെല്ലാം കണ്ടിന്യൂ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. പക്ഷെ ആ പ്രായമായിട്ട് വരുമ്പോൾ അവർക്ക് അതിനുള്ള കപ്പാസിറ്റി കാണത്തില്ല അതുപോലെ ചെയ്യാൻ. അപ്പൊ ചിലപ്പോൾ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് ചെയറിലിരുന്ന് ഉള്ള എക്സസൈസുകളും അതുപോലെ ചെയറിലിരുന്നുള്ള ബോളിംഗ് ആക്ടിവിറ്റീസും അങ്ങനെയുള്ള പല പല ആക്ടിവിറ്റീസ് ആണ് അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി ചെയ്യാനുണ്ടെങ്കിൽ അവര് ഉന്മേഷത്തോടുകൂടി ജീവിക്കും.
ഇതിനു പുറമെ ഓസ്ട്രേലിയയിൽ പ്രത്യേകമായ എയ്ജ്ഡ് കെയർ സെന്ററുകൾ തുടങ്ങുന്നതും പ്രായമേറിയവരെ ഒട്ടേറെ സഹായിക്കുന്നുവെന്ന് ജോർജ് ചൂണ്ടിക്കാട്ടുന്നു.
മലയാളി കമ്മ്യൂണിറ്റിക്കും ബാധകമായിരിക്കും. പേഴ്സണലായിട്ട് ഞാൻ നോക്കുകയാണെങ്കിൽ എന്നെ പോലെയുള്ള ഒരു പരമായിട്ട് വരുമ്പോഴത്തേന് ഇപ്പൊ എല്ലാവരുമൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കൂടി ഒരു സ്ഥലത്ത് താമസിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് ജീവിക്കാൻ പറ്റുമെങ്കിൽ ആ ജീവിതത്തിനൊരർത്ഥം ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ അല്ലാതെ ഒരു ഓരോ ദിവസം എഴുന്നേറ്റ് എങ്ങനെ എന്റെ ജീവിതം പെട്ടെന്ന് തീരും എന്ന് നോക്കി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അവസാന നിമിഷം വരെ എൻജോയ് ചെയ്ത് ജീവിക്കുക എന്നുള്ളത് നല്ല കാര്യമായിരിക്കും. ഓസ്ട്രേലിയയില് ഇന്ത്യൻ മലയാളികൾക്ക് മാത്രമായിട്ടല്ല ഇന്ത്യൻസിന് വേണ്ടിയിട്ട് സ്ഥാപനങ്ങൾ പണിയുന്നുണ്ട് മെൽബണിൽ തന്നെ. ഇപ്പോൾ ഓസ്ട്രേലിയ ഓൾറെഡി ഗ്രീക്ക് ഇറ്റാലിയൻ പോളിഷ് അങ്ങനെയുള്ള പലർക്കും വേണ്ടിയിട്ട് അവരുടേതായ എയ്ജ് കെയർ ഹോംസുകളുണ്ട്. ഇന്ത്യൻ പോപ്പുലേഷൻ യങ് ആണ് കമ്പയർ ടു മറ്റുള്ള ആൾക്കാരെ നോക്കുമ്പോഴത്തേനും. അത് വളർന്നു വരുമ്പോഴത്തേനും ഇപ്പം സ്ലോലി ഒരു പർട്ടിക്കുലർ ഹോം മാത്രമല്ലാതെ ചിലപ്പം ഒരു ഒരു എസ്റ്റാബ്ലിഷ് ജനറൽ ഹോമിൽ ഓരോ ഏരിയ ഓരോ വിങ് ചിലപ്പം ഇന്ത്യനോ മലയാളികൾക്കോ ഒക്കെ ആയിട്ട് വളർന്നു വരാൻ ചാൻസ് ഉണ്ട്.
പ്രായമേറിയവർക്ക് ഓസ്ട്രേലിയയിൽ ജീവിതത്തോടുള്ള മനോഭാവം വളരെ വ്യത്യസ്തമാണെന്നുള്ള കാര്യമാണ് ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ടൈറ്റസ് തോമസ് പറയുന്നത്.
എനിക്ക് പേഴ്സണലായിട്ട് ഇത് തോന്നിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും ഇവരുടെ ആറ്റിറ്റ്യൂഡും ആയിട്ടുള്ള ഒരു വ്യത്യാസം. എയ്ജ് കെയർ ഹോം എന്ന് പറയുന്ന അത്ര വലിയൊരു സന്തോഷമുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ല. എന്നാലും അവിടുത്തെ ആളുകളുടെ ആറ്റിറ്റ്യൂഡ്, ഞാൻ അതോട്ട് കയറിയപ്പോൾ ഒരു അവർക്ക് 103 വയസ്സുള്ള ഒരു സ്ത്രീയാണ് അവരെ ഞാനവിടെ പുറത്ത് നിൽക്കുന്നത് കണ്ട്. അപ്പൊ എനിക്കവരെ അറിയാം. അപ്പൊ അവരോട് ഞാൻ ചോദിച്ചു എന്തിനാ നിൽക്കുന്നതെന്ന്. ഞാൻ വളരെ വെൽ മെയ്ഡ് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അന്നേരം പറഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ പിക്കപ്പ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ പുറത്തു പോവുകയാണെന്ന്. അപ്പോൾ കുറച്ച് ഞാനങ്ങോട്ട് തിരിച്ചിറങ്ങിയപ്പോൾ ഞാൻ കണ്ട ആ ഫ്രണ്ടിനെ, ഇവരെ പിക്ക് ചെയ്യാൻ വരുന്ന ഫ്രണ്ടിനെ ഞാൻ കണ്ട. അവരെ എനിക്കറിയാം, അവർക്ക് 90 അപ്പം അവർ രണ്ടുപേരും കൂടെ പുറത്ത് ഷോപ്പിങ്ങിനോ ബിങ്കോയ്ക്കോ എങ്ങനെ ആണ് അവരെ ഒരു എന്റർടൈൻമെന്റിനാണ് പോകുന്നത്. ഇവരെയൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നവരാണ്. ഇവർക്ക് ആർക്കും അങ്ങനെ ജീവിതത്തിൽ വിഷമങ്ങളില്ലാത്തവരല്ല. പക്ഷെങ്കിൽ ഉള്ള സമയം സന്തോഷമായിട്ട് കഴിയുക, നല്ല ഭംഗിയായിട്ട് സ്ട്രെസ് ചെയ്യുക, അതാണ് എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്നത്. അതപ്പോൾ ഞാനപ്പോ അതിനൊരു കോട്ട് ഞാൻ കണ്ടായിരുന്നു, ഏജിങ് ഇസ് നോട്ട് ലോസ്റ്റ് യൂത്ത് ബട്ട് എ ന്യൂ സ്റ്റേജ് ഓഫ് ഓപ്പർച്യൂണിറ്റി ആൻഡ് സ്ട്രെങ്ത്. ബെറ്റി ഫ്രീഡ് എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് അത് എഴുതിയിരുന്നത്. എനിക്ക് അത്രയും പ്രായമുള്ള ആൾക്കാരുടെ ആ പോസിറ്റിവിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട്.
ഓസ്ട്രേലിയൻ സാഹചര്യങ്ങളിലുള്ള സാംസ്കാരികമായുള്ള വ്യത്യാസം പ്രായമേറിയവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായ ജീവിതത്തിന് സഹായിക്കുന്നതായിട്ടാണ് ഡോക്ടർ ടൈറ്റസ് ചൂണ്ടിക്കാട്ടുന്നത്.
ഉണ്ടെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. നാട്ടിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു 60 വയസ്സൊക്കെ കഴിയുമ്പോൾ, അതായത് സാധാരണ ഗതിക്ക് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിലോ ഏതെങ്കിലും ജോലി നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനിയും ജീവിതത്തിൽ ഒന്നും ചെയ്യാനില്ല. ഇനിയിപ്പോൾ നമ്മൾ മരിക്കാൻ റെഡിയായിരിക്കുകയാണ്, അല്ലെങ്കിൽ മക്കൾ നമ്മളെ വന്ന് നോക്കിയില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഒന്നുമില്ല അർത്ഥം എന്നുള്ള ഒരു അപ്രോച്ച് ആണ് നമ്മുടെ ഒരു. ഞാനും ഒക്കെ അങ്ങനെ തന്നെ വളർന്ന ആൾക്കാരാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. അത് ചിലപ്പോൾ അതിന്റെ ആവശ്യം കൊണ്ടായിരിക്കാം. പലപ്പോഴും മക്കൾ വന്ന് കാണാറില്ല, മക്കൾ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. പക്ഷെങ്കിൽ അവരവരവരുടെ കാര്യം ചെയ്താലേ അത് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ. അതിനകത്ത് തന്നെ ഞാൻ ആലോചിച്ചിട്ട് ഇത് കൂടുതലും സ്ത്രീകളിലാണ് ഞാൻ കാണാറ്. സ്ത്രീകൾ പലപ്പോഴും അതൊരു വേൾഡ് സ്റ്റാറ്റിസ്റ്റിക് തന്നെയാണ്, പുരുഷന്മാരാണ് നേരത്തെ മരിക്കുന്നത്. ഇനി സ്ത്രീകൾ തന്നെ ആകുമ്പോൾ അവർക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്, വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാറുണ്ട്. പക്ഷെങ്കിൽ പുരുഷന്മാർ തിരിച്ചാണ് റോളെങ്കിൽ നേരത്തെ ഭാര്യമാർ പോയി കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ മാർ കംപ്ലീറ്റ്ലി ലോസ്റ്റ്. അവർക്ക് അത് കോപ്പ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. ഇന്ത്യൻ സാഹചര്യത്തിൽ ആർക്കാണെങ്കിലും ഇതേ ഇതാണ്, എല്ലാത്തിനോടും ഒരു വിരക്തി, ഇതിനകത്ത് ഇനി ഒന്നും ചെയ്യാനില്ല നമ്മൾ. അത് പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു സമൂഹത്തിന്റെ വ്യത്യാസം കൂടെയാണ്. ഒരു പ്രായമുള്ള ആളൊരു ഒരു കളറുള്ളൊരു ഉടുപ്പിട്ട് കഴിഞ്ഞാൽ പോലും, അല്ലെ ഒരു നല്ല സാരി കൊടുത്താൽ പോലും അത് ആൾക്കാർക്ക് ഇത്രയും പ്രായമായിട്ട് ഇങ്ങനെയാണോ നടക്കുന്ന എന്നുള്ളൊരു അപ്രോച്ച് ഉണ്ട്. ഇവിടെ അവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല, നമ്മൾ നമ്മുടെ സൗകര്യം നോക്കി കഴിയുന്നു എന്നുള്ളതാണ്.
ഓസ്ട്രേലിയയിലേക്ക് ഇപ്പോൾ കുടിയേറി പാർക്കുന്നവർക്ക് ഈ രീതികളുമായി ഇഴുകിച്ചേരാൻ എളുപ്പമായിരിക്കില്ലെങ്കിലും വരും തലമുറയെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിവരെ പുതിയ സംസ്കാരവുമായി ഇഴുകിച്ചേരാൻ കഴിയുമെന്നാണ് അദ്ദേഹം കരുതുന്നത്. വരും കാലങ്ങളിൽ കേരളത്തിലായാലും ഓസ്ട്രേലിയയിലായാലും സർക്കാരിൽ നിന്നൊരുങ്ങുന്ന സംവിധാനങ്ങളും സഹായങ്ങളുമായിരിക്കും പ്രായമേറിയവരുടെ ആരോഗ്യപരമായ ജീവിതത്തിന് വഴിയൊരുക്കുന്ന പ്രധാന ഘടകങ്ങൾ.